അപ്പോൾ മലക്കുകളുടെ സുജൂദാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. മലക്കുകളെക്കുറിച്ച് അല്ലാഹു പറയുന്നത് കാണുക, അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാത്തി വല്ലാർലി ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നഹത്തി മസ്ന വ സുലാസ വ റുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയവനും രണ്ടും മൂന്നും നാലും ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരായി നിയോഗിച്ചവനുമായ അല്ലാഹുവിന് സ്തുതി. സൃഷ്ടിയിൽ താൻ ഉദ്ദേശിക്കുന്നത് അവൻ അധികമാക്കുന്നു. തീർച്ചയായും അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. പാരമ്പര്യ വ്യാഖ്യാനാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഇവിടെ രണ്ടും മൂന്നും ഈ രണ്ടും മൂന്നും നന്നാലും ചിറകുകളുള്ള ജീവികളാണ് അല്ലെങ്കിൽ സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് ഈ വചനത്തിൽ പറയുന്നു. സാമ്പ്രദായിക മതക്കാരെ സംബന്ധിച്ച് ചിറക് എന്ന് കേട്ടാൽ അത് പറക്കാനുള്ള ചിറക് എന്ന് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. മാതാപിതാക്കൾക്ക് ചിറക് താഴ്ത്തിക്കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ചിറക് തന്നെ അല്ലെങ്കിൽ നമുക്ക് ചിറകുണ്ട് എന്ന ഒരു വ്യാഖ്യാനിക്കും. മുഹമ്മദ് നബിയോടും പറയുന്നു, നിന്നെ പിൻപറ്റുന്ന വിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണം എന്ന് മുഹമ്മദ് നബിയോട് മറ്റൊരു വചനത്തിൽ പറയുന്നത് നാം ചർച്ച ചെയ്യേണ്ട. അപ്പോ ഇവിടെ ഈ കാര്യങ്ങളൊന്നും ചർച്ചാ വിഷയമാക്കുന്നില്ല. ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കുക എന്ന് പരിഭാഷകൻ പറയണ്ടേ? സൃഷ്ടിച്ചിട്ട് പിന്നെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോന്നൊന്നും ഇവിടെ നമ്മൾ ചോദിക്കുന്നില്ല. നമ്മുടെ വിഷയം സുജൂദായതുകൊണ്ട് ഇവിടെ ചിറകുകളുള്ള മലക്കുകൾ എങ്ങനെയാണ് സാഷ്ടാംഗം, അതായത് എട്ട് അവയവങ്ങളോടുകൂടി, അത് കൈകള്, കാൽമുട്ടുകൾ, തോളുകൾ, നെഞ്ച്, നെറ്റി എന്നീ അംഗങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലത്ത് തറയിൽ മുട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് സുജൂദ് ചെയ്യുക എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ സൂചിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, അഹങ്കരിക്കാതെ അള്ളാഹുവിന്റെ വചനങ്ങൾക്കും ആജ്ഞകൾക്കും നാം കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ വളരെ സവിസ്തരം വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ശേഷം പറയുന്നത് നോക്കുക, ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീന മിൻ ദുരിയ്യത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുരിയ്യത്തി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈന വജതബൈന ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറു സുജ്ജദം വബുക്കിയ. ഉലായിക്കല്ലദീന അൻഅമല്ലാഹു, അവരെല്ലാവരും അല്ലാഹു അനുഗ്രഹിച്ചിരുന്ന പ്രവാചകന്മാർ പ്രവാചകന്മാരിൽപ്പെട്ടവരായിരുന്നു. മിന്ദുരിയത്തി ആദം, ആദം സന്തതികളിൽ നിന്നുള്ള. ഒമിമ്മൻ ഹമല്ലാ മഅ നൂഹിൻ, നാം നൂഹിനോടൊപ്പം വഹിച്ചവരിൽ നിന്നും. ഒമിന്ദുരിയത്തി ഇബ്രാഹീമ, ഇബ്രാഹീമിന്റെയും ഇസ്രായേലിന്റെയും ഇസ്രായേലിന്റെയും സന്തതികളിൽ നിന്നും. ഒമിമ്മൻ ഹദൈന വജതബൈന, നാം മാർഗനിർദ്ദേശം നൽകുകയും തെരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകളിൽ നിന്നും. അവർക്ക് നാം പരമകാരുണികന്റെ വചനങ്ങൾ ഓതിക്കൊടുത്താൽ അനുസരിക്കുന്നവരും കരയുന്നവരുമായി അവർ അമരുമായിരുന്നു, വീഴുമായിരുന്നു എന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, സുജൂദ് എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിസ്സാരമായി തല നെറ്റി തറയിൽ മുട്ടിക്കുക എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു കാര്യമല്ല. മറിച്ച് ഉന്നതന്മാരായ മഹത്തുക്കളായ മഹാന്മാരായ പ്രവാചകന്മാർക്കും വിശ്വാസികളായ ആളുകൾക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന, അവർക്ക് മാത്രമേ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവർക്കേ സുജൂദ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ആളുകൾ അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, പരമകാരുണികന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്തുകൊണ്ട് വീഴുമെന്ന് പറഞ്ഞാൽ നിലത്തേക്ക് വീഴുമെന്നല്ല, അവർക്ക് ആ പറയുന്ന വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവർ വണങ്ങുകയും വഴങ്ങുകയും അനുസരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ആശയങ്ങളുടെയും ഈ കൽപ്പനകളുടെയും മഹത്വങ്ങളും അതിൻ്റെ രാജ്യത്തിനും സമൂഹത്തിനും മാനവരാശിക്കും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ഈ സമൂഹം മനസ്സിലാക്കാതെ പോയതിൻ്റെ കുറിച്ച് അവർ ആലോചിച്ച് സങ്കടപ്പെടുകയും കരയുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ വിശ്വാസികളും പ്രവാചകന്മാരും ഉന്നതന്മാരായ മഹാന്മാരായ ആളുകളും ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ സുജൂദ് എന്ന് പറയുന്നത്. അത് അഹങ്കരിക്കാതെ, അഹങ്കരിച്ചു പോവുക എന്നുള്ളതാണ് സുജൂദിന്റെ വിപരീതം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിക്കാതെ, ആജ്ഞകൾക്കനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക എന്നതാണ് ആ വിശ്വാസികളായ ആളുകൾ ചെയ്യുക. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നു, വഈദാ തുത്ല അലൈഹിം ആയാതുന, നമ്മുടെ വചനങ്ങൾ അവന് ഓതി കേൾപ്പിച്ചാൽ, വല്ല മുസ്തക്ബിറൻ, അവൻ അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവും, ക അല്ലം യസ്മഅഹ, അത് കേൾക്കാത്തതുപോലെ, ക അന്നഫി ഉദ്നൈഹി വഖറൻ, അവന്റെ ചെവിയിൽ ഒരു ഓട്ടയുള്ളതുപോലെ, ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവന് മഹത്തായ വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷമറിയിക്കുക. അപ്പോ തന്റെ ചെവിയിൽ ഒന്നും കേൾക്കാതെ, കേൾക്കാത്തതുപോലെ അഹങ്കരിച്ചുകൊണ്ട്, ദൈവിക വചനങ്ങൾ കേട്ടാൽ അത് കേൾക്കാത്തതുപോലെ, അവർക്ക് ഹദീസ് എന്തെങ്കിലും കേട്ടാൽ അത് വളരെ താല്പര്യമായിരിക്കും. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളോ അതിലെ ആശയങ്ങളോ അതിലെ കൽപ്പനകളോ അവർക്ക് ഓതിക്കൊടുത്താൽ അതിൽ എന്തെങ്കിലും ഇല്ല എന്ന് വരുത്തി തീർക്കാനും അത് പരിപൂർണമല്ല എന്നാക്കി തീർക്കാനുമാണ് നമ്മുടെ സഹോദരങ്ങളായ പുരോഹിതന്മാർ ശ്രമിക്കുന്നത്. ഖുർആനിൽ നിന്നൊന്ന് കിട്ടൂല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം. ഖുർആനിൽ നിന്ന് ഒരു കാര്യം സമ്പൂർണമായും ലഭിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു അവര് അപ്പൊ കാണാ പിന്തിരിച്ചും പോണു. ഇന്നെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടൂല എന്നാണ് അവർക്ക് സമർത്ഥിക്കേണ്ടത്. അതായത് വിശുദ്ധ ഖുർആൻ പര്യാപ്തമല്ല ഒന്നിനും എന്ന് വന്ന് കിട്ടിയാൽ നമ്മുടെ പുരോഹിതന്മാർക്ക് നമ്മുടെ പണ്ഡിതന്മാർക്ക് വളരെ സന്തോഷം. ഇത്ര സന്തോഷം പിന്നെ അവർക്ക് വേറൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അത് കിട്ടിയാലോ, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് തന്നെ അത് സമ്പൂർണമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ എന്ന ഒരു ആശ്വാസവും എന്നൊരു സന്തോഷവും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവർ ഓർക്കുകയല്ല ചെയ്യും. അപ്പൊ ഇതാണ് ദൈവീക വചനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മുടെ വചനങ്ങൾ എന്ന് അള്ളാഹു പറയാം. ആ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവരത് കേൾക്കാത്തതുപോലെ, മറ്റൊരു വായത്തിൽ നോക്കൂ, ഒമൻ അളിലമു മിമ്മൻ ദുക്കിറബി ആയാത്തിഹി, നമ്മുടെ വചനങ്ങൾ തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളെ കൊണ്ട് ഉത്ബോധനം നടത്തപ്പെട്ടിട്ട് അൻഹ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും, ഒ നസിയമാ ഖദ്ദമത്ത് യദാഹു, അവന്റെ കൈകൾ പ്രവർത്തിച്ചതിനെ അവൻ മറന്നുകളയുകയും ചെയ്തവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതാണ് ഒമൻ അളിലമു മിമ്മൻ ദുക്കിറബി ആയാത്തി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ കൊണ്ട് ഉത്ബോധനം നടത്തപ്പെട്ടിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും തന്റെ കൈകൾ പ്രവർത്തിച്ചതിനെ മറന്നുകളയുകയും ചെയ്ത ആളുകളെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അപ്പോൾ അതാണ് അവിശ്വാസികളായ ആളുകൾ, ലാലിമീങ്ങളായ ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. എന്നാൽ വിശ്വാസികളും മഹാന്മാരും പ്രവാചകന്മാരുമായ ആളുകളോ അവക്ക് അനുസരിക്കുകയും അവക്ക് കീഴ്പ്പെടുകയും ആ പറയുന്ന കാര്യങ്ങൾക്ക് അവർ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ആ കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് തങ്ങളുടെ ജീവിതം അവർ സമർപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അഹങ്കരിക്കാതെ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ആളുകളായിരിക്കും അവർ എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് കീഴ്പ്പെടുന്ന ആളുകൾക്കാണ്. മറ്റൊരു വചനം കൂടി അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഇന്ദ റബ്ബികല യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ, തീർച്ചയായും നിന്റെ നാഥന്റെ അടുക്കലുള്ളവർ അവന് വണങ്ങുന്നതിന് അഹങ്കരിക്കുന്നില്ല. അവർ അവനെ പരിശുദ്ധപ്പെടുത്തുകയും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അള്ളാഹുവിന്റെ മഹത്വവും ഔന്നത്യവും ലോകത്ത് സ്ഥാപിക്കുകയും അവന് അനുസരിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് വലഹു യസ്ജുദൂൻ, അവരല്ലാഹുവിന് അനുസരിക്കുകയുമാണ്. അതാണ് ഇസ്തിക്ബാറിന്റെ വിപരീതം, അവരഹങ്കരിക്കുകയല്ല ചെയ്യുക, സുജൂദ് ചെയ്യുകയാണ് ചെയ്യുക എന്ന് പറയുന്നു. അത് തന്നെയാണ് നാം ആദമിന്റെ ചരിത്രം പറഞ്ഞിടത്ത്, അവിടെ എല്ലാവരും സുജൂദ് ചെയ്തു, പക്ഷേ അബാവസ്തക്ബറ അഹങ്കരിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. ഒരു കൂട്ടർ ശൈത്താനുകളെന്നോ ഇബ്ലീസുകളെന്നോ ഒക്കെ നാം പറയുന്ന ആ വിഭാഗം അഹങ്കരിച്ച്, അബാവസ്തക്ബറ അഹങ്കരിച്ച് വിസമ്മതിച്ച് പിന്തിരിഞ്ഞു പോവുകയാണ് അവർ ചെയ്തത്. അവർ സുജൂദ് ചെയ്യുകയല്ല, അനുസരിക്കുകയല്ല ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ എവിടെ നോക്കിയാലും ഇതേ ആശയം തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്റെ മാന്യ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ. കുറച്ച് സമയമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു വരുന്നു, അതുകൊണ്ട് മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഈ സുജൂദുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി കേട്ടെങ്കിലേ നിങ്ങൾക്ക് ഈ വിഷയം സമ്പൂർണമായി മനസ്സിലാക്കാനും സംശയം തീർന്ന് ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് അല്പസമയം കൂടി ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ മറിയമിനോട് റുക്കു ചെയ്യുന്ന ജനങ്ങളോടൊപ്പം ചേരാനും അവർ അങ്ങനെയായിരിക്കെ, അതായത് റുക്കുവിലായിരിക്കെ തന്നെ മറിയം ആദ്യം കുനൂത്ത് ചെയ്യാനും, എന്റെയൊക്കെ ചെറുപ്പത്തിൽ യാഥാസ്ഥിതികരായ ആളുകൾ പറഞ്ഞിരുന്നു കുനൂത്ത് ഓതാനെന്നാണ്, പിന്നീട് തല നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാനും, പിന്നീട് കുമ്പിടുന്നവരോടൊപ്പം കുമ്പിടാനും കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ വചനം ഒന്ന് നോക്കുക. യാ മറിയമു ഖുനൂത്തീലി റബ്ബിക്കി വസ്ജുദി വർക്അഈ മഅ റാകിഈൻ. മറിയമേ, നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തല കുനിക്കുന്നവരോടൊപ്പം തല കുനിക്കുകയും ചെയ്യുക. പാരമ്പര്യമായിട്ട് എഴുതിയ വ്യാഖ്യാനമാണ്. ഇന്നത്തെ നമസ്കാരത്തിന്റെ രീതി വെച്ച് മറിയമിന് കിട്ടിയ ഈ നിർദ്ദേശം എങ്ങനെയാണ് നടപ്പാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ജനങ്ങളിപ്പോ കുമ്പിട്ട് നിൽക്കുകയാണല്ലോ, കാരണം റാക്കിഈങ്ങളാണ് ജനങ്ങൾ. അപ്പോഴും മറിയം ഇപ്പൊ ഇപ്പോഴത്തെ നിസ്കാരം നോക്കി, നിങ്ങൾ ഇപ്പോഴത്തെ നമസ്കാരവും ഈ മറിയമ്മനോട് കിട്ടിയ കൽപ്പന മറിയം ഇന്നത്തെ നമസ്കാരം വെച്ച് എങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ മറിയം ആദ്യം വലു എടുത്ത് കയറി വന്ന് ഭയഭക്തി കാണിക്കുന്നു. എങ്ങനെ ഭയഭക്തി കാണിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കണ്ണുകൊണ്ടും മുഖം കൊണ്ടൊക്കെ ആ ശബ്ദം കൊണ്ടൊക്കെ ചില ആളുകൾ ഭക്തി അഭിനയിക്കാറില്ല, അതുപോലെ ആയിരിക്കും ചിലപ്പോ ഒല്ലോഹെന്നൊക്കെ പറഞ്ഞിട്ട് ചങ്കിന്റെ ഉള്ളിൽ നിന്ന് ഭക്തി കാണിക്കായിരിക്കും. അങ്ങനെ എങ്ങനെയാ അറിയില്ല, ഏതായാലും ഭയഭക്തി കാണിക്കുന്നു, ഇവരുടെ ഭയഭക്തി കാണിക്കുക. അതാണ് ലുഖുനത്തി എന്ന് പറഞ്ഞ ഭക്തി കാണിക്കാത്ത. പിന്നീട് നെറ്റി തറയിൽ മുട്ടിച്ചുള്ള സുജൂദ് ചെയ്യുന്നു. അപ്പൊ വല്ലതും എടുത്ത് വന്നു, ആദ്യം ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ കാട്ടി ഭക്തി കാണിച്ചു, പിന്നെ സുജൂദ് ചെയ്യുന്നു. അതായത് നിലത്തെ തലയൊക്കെ കുത്തി നെറ്റി തറയിലൊക്കെ വെച്ച് നിൽക്കുന്നു. പിന്നെ അവിടെ നിന്നും എണീറ്റ് കുമ്പിട്ട് നിൽക്കുന്നവരോടൊപ്പം മറിയം കുമ്പിടുകയും ചെയ്യുന്നു. ഇതാണല്ലോ ഇന്നത്തെ നമസ്കാര രീതിയാണെങ്കിൽ സംഭവിക്കുക. ഒന്നുകൂടി നോക്കുക. ഞാൻ പിന്നെ നിങ്ങളൊക്കെ റാക്കിഈങ്ങളാണ് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ റാക്കിഈങ്ങൾ, റാക്കിഈ എന്ന് പറഞ്ഞാൽ റാക്കിഈങ്ങൾ നിങ്ങൾ. ഞാൻ മറിയം, ഞാൻ കയറി വന്നിട്ട് ആദ്യം ഒന്നൊക്കെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ് എപ്പോഴും. ഞാൻ വന്ന് ഭക്തിയൊക്കെ കാണിച്ച്, കണ്ണുകൊണ്ടും എന്തൊക്കെ കാണിച്ച്, ഞാൻ ഭക്തിയൊക്കെ കാണിച്ച് ഞാൻ സുജൂദി പോയി. അപ്പോഴും നിങ്ങൾ റുക്കുവിലായിരിക്കാം, കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ റുക്കു എന്ന് അല്ല സുജൂദ് എന്ന് എണീറ്റ് വന്ന് നിങ്ങളോടൊപ്പം റുക്കുവി ചെയ്യും. ഇതാണ് ഇപ്പൊ സംഭവിക്കുക, ഇന്നത്തെ രൂപത്തിലുള്ള വിശദീകരണങ്ങളാണെങ്കിൽ. ബുദ്ധിയും യുക്തിയും മുമ്പേ നമ്മുടെ സമൂഹം നിരാകരിച്ചതുകൊണ്ട്, ബുദ്ധി ഉപയോഗിക്കാനേ പാടില്ല, അതുകൊണ്ട് അത് നിരാകരിച്ചതുകൊണ്ട് ഇതെങ്ങനെ സാധ്യമാവും എന്ന് ഇവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എന്നാൽ സാമ്പ്രദായിക മതക്കാർക്ക് ആവശ്യമുള്ള രംഗത്തൊക്കെ അവർ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതിനെ ഉദാഹരണമായിട്ട് ചില ആളുകൾ പരലോകത്തിന്റെ ആവശ്യകത വിശദീകരിക്കുമ്പോൾ അല്ലാണ്ട് പറഞ്ഞത് വിശ്വസിച്ചാൽ പോലെ അതിന്റെ ആവശ്യകത ഇങ്ങനെ വർണ്ണിച്ചിട്ട് 1000 ആളെ കൊന്നാലും 100 ആളെ കൊന്നാലും 1 ആളെ കൊന്നാലും ഒരു പ്രാവശ്യം തൂക്കിക്കൊല്ലാനുള്ള പറ്റുക, അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ നീതി കൊടുക്കണമെങ്കിൽ പരലോകത്തിനെ പറ്റും. അപ്പൊ അവിടൊക്കെ യുക്തി അവർക്ക് ഉപയോഗിക്കും. നമ്മളൊന്നും പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു പോസ്റ്റർ കണ്ടു. അതായത് ഒരു കപ്പലിന്റെ ഫോട്ടോ കൊടുത്തിട്ട് തന്റെ എതിരാളികളെ കുറിച്ച്, കോക്കസ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്, എതിരാളികളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്, മുങ്ങിത്താഴുന്ന കപ്പൽ. അപ്പോ ഒരു ആശയത്തെയോ ഒരു സംഘടനയെയോ തന്നെ കപ്പൽ എന്ന് പറയാമെന്ന് അവര് അവരുടെ ആവശ്യം വരുമ്പോ പറയും. ഇപ്പൊ നമ്മളായിട്ട് നോഹിനെ വീടെ കപ്പൽ അതാന്നിട്ട് പറഞ്ഞാൽ അപ്പൊ അവരും പറയും. അങ്ങനെയൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. ബുദ്ധിയും യുക്തിയും ചിന്തയൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. കപ്പൽ എന്ന് പറഞ്ഞാൽ കപ്പൽ മനസ്സിലാക്കിയാൽ മതി. നേരെ മറിച്ച് ഔദ്യോഗിക ഗ്രൂപ്പ് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഗ്രൂപ്പ്, അതിൽ നിന്ന് തന്നെ പുറത്തുപോയ മറ്റൊരു ഗ്രൂപ്പ് ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് മുങ്ങിത്താഴുന്ന കപ്പൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഈ സംഘടനയാണത് എന്നാണ്, അല്ലാതെ ആ കപ്പലല്ല. അപ്പോ വേണ്ട ആവശ്യമുള്ളിടത്തൊക്കെ ഇവർക്ക് യുക്തിയും ബുദ്ധിയുമാകാം. പക്ഷേ ഒരു ഹദീസിന്റെ പൊള്ളത്തരമോ അതിന്റെ അയുക്തികതയോ അല്ലെങ്കിൽ അതിലെ ബുദ്ധിശൂന്യതയോ മാനവരാശിക്ക് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ സൂചിപ്പിച്ച് അവർ പറയും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. ആ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി. പക്ഷെ ഇവരുടെ ആവശ്യങ്ങളുടെ ഇവർക്ക് വരേണ്ട സംഗതി സന്ദർഭങ്ങളിലൊക്കെ അവർ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നതായിട്ടും കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെയും ഈ മറിയമ്മിന്റെ ഈ സുജൂദും ഈ ഇപ്പൊ ഈ പറയുന്ന നിലത്ത് തറയിൽ നെറ്റിമുട്ടിക്കുക എന്ന് പറയുന്ന സുജൂദ് അല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടി വരും, ഒരിക്കലും അത് സാധ്യമല്ല. കാരണം ഒരുപറ്റം ജനങ്ങൾ കുമ്പിട്ട് അങ്ങനെ നിൽക്കുക. നേരെ മറിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് അവയ്ക്ക് കീഴ്പ്പെട്ട് ആ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന സമൂഹത്തോടൊപ്പം നീയും ദൈവത്തിന് കീഴൊതുങ്ങി താഴ്മയോടുകൂടി വിനയത്തോടുകൂടി ദൈവീക കൽപ്പനക്ക് വിനയവും താഴ്മയും അനുസരണവും കാണിച്ച് അവരുടെ കൂടെ നീയും ജീവിക്കണമെന്ന് പറഞ്ഞാൽ, അവരുടെ കൂടെ നീയും കഴിയണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാകും. ഇവർ പറയുന്ന നമസ്കാരമാണെങ്കിൽ ജനങ്ങൾ കുമ്പിട്ട് നിൽക്കുക. അപ്പൊ മറിയം കയറി വന്നു, വലു എടുത്തു, ഭയഭക്തി എന്തൊക്കെ ആക്ഷനിലൂടെ കാണിച്ചു, സുജൂദിലേക്ക് പോയി, സുജൂദ് രണ്ടെണ്ണം ചെയ്ത് അവിടുന്ന് എണീറ്റ് വന്ന് ഈ കുമ്പിടുന്നവരൊപ്പം കുമ്പിട്ട് നിൽക്കുകയുമാണ്. ഇങ്ങനെ അപ്രായോഗികമായ വ്യാഖ്യാനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഇവര് സുജൂദിന് ഈ അർത്ഥം കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത്. ഇനി നോക്കൂ, അള്ളാഹുവിന്റെ ഇനി മറ്റൊരു വചനം നോക്കൂ, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. അള്ളാഹുവും അവന്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട്, പാരമ്പര്യ വയ്ക്കാനാണ് കേട്ടോളൂ, അള്ളാഹുവും അവന്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട്, അതായത് വഹും റാകിഊൻ താഴ്മയുള്ളവരായിക്കൊണ്ട്, അവിടെ താഴ്മ വന്നുറക്കുവാൻ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും. കാരണം ഇവിടെ റുക്കുവിന് താഴ്മയുള്ളവരായിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കുമ്പിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. കാരണം ഈ സലാത്തിൽ തന്നെ ഉണ്ട് റുക്കുവും സുജൂദും വേറെ. അപ്പൊ റുക്കു ചെയ്തുകൊണ്ട് സലാത്ത് നിർവഹിക്കുക എന്ന് പറയുമ്പോ, കുമ്പിട്ടുകൊണ്ട് സലാത്ത് നിർവഹിക്കുക എന്ന് പറയുമ്പോ ഈ സലാത്തിൽ തന്നെ ഉണ്ട്. പിന്നെ യുവ യൂത്തൂന സക്കാത്താന്ന് പറഞ്ഞാൽ കുമ്പിട്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നതിന്റെ അപ്രായോഗികത അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവിടെ താഴ്മയോടുകൂടി എന്ന് വ്യാഖ്യാനിക്കാൻ കാരണം. ദൈവീക കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് വണങ്ങുന്നവരായിക്കൊണ്ട് താഴ്മയുള്ളവരായിക്കൊണ്ട് അവര് സക്കാത്ത് കൊടുക്കുകയും സലാത്ത് നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് പറയണം. അതല്ല യുഖീമൂന സലാത്ത് അവർ നമസ്കരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പൊ മുറപ്രകാരമാണല്ലോ. മുറപ്രകാരം ആണെങ്കിൽ റുക്കുഴും സുജൂദും എഴുത്തിതാലും ഖിയാമും അതിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളും തസ്ബീഹും തഹ്മീദും സലാത്തും സലാം വീട്ടലും അത്തയ്യാത്തും എല്ലാം അതാണ് മുറപ്രകാരം നിർവഹിച്ചു. വയ്യൂത്തൂന സക്കാത്ത് ആ സക്കാത്ത് 2.5% കൊടുത്തു. ബോഹും റാക്കൂൻ അവർ കുമ്പിട്ടുകൊണ്ട് തന്നെ, ഇതൊക്കെ കുമ്പിട്ടുകൊണ്ടാ ചെയ്യ. അപ്പൊ അവരെന്ത് ചെയ്തു, അത് പ്രായോഗികല്ല എന്ന് കണ്ടപ്പോ താഴ്മയുള്ളവരായിക്കൊണ്ട്. ചില പണ്ഡിതന്മാർ കുമ്പിട്ടുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്, കുമ്പിട്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നവരാണ് അവർ. അതിനൊരു വിശദീകരണം എഴുതിയിട്ടുണ്ട്. ഒരു സഹാബി, പ്രമുഖനായ സഹാബി, സഹാബിയുടെ പേരൊന്നും ഞാൻ പറയുന്നു, അവിടെ തർക്കമുണ്ട്, അതുകൊണ്ട്. പ്രമുഖനായ ഒരു സഹാബി കുമ്പിട്ട് റുക്കുഇൽ കുമ്പിട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ഭിക്ഷക്കാരൻ, ഒരു യാചകൻ വന്ന് എന്തോ ചോദിച്ചപ്പോ കയ്യിലുള്ള മോതിരം അയാൾ കൂരിക്കൊടുത്തു, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്ന് വ്യാഖ്യാനിച്ചു. ഇവിടെ കുമ്പിടുക എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ഇപ്പൊ ഈ നമ്മൾ ഈ ഞാൻ ഈ വായിച്ച ഈ പാരമ്പര്യ വ്യാഖ്യാനല്ല, കുമ്പിട്ട് തക്കാത്ത് കൊടുക്കുന്നവർ എന്നും വ്യാഖ്യാന, ഈ ആയത്തെ എങ്ങനെയെങ്കിലും ഒന്ന് വ്യാഖ്യാനിക്കണ്ടേ? എന്താ ഈ പറയുന്നത്? ഞാൻ ചോദിച്ചു, സാമ്പ്രദായിക മതക്കാർക്ക് സലാത്തിലല്ലാതെ വേറൊരു റുക്കുഉണ്ടോ? നമസ്കാരത്തിലല്ലാത്ത വേറൊരു റുക്കുഉണ്ടോ? റുക്കുഉ മാത്രമായിട്ട് ഒരാരാധനയുണ്ടോ? കുമ്പിട്ട് നിൽക്കണ മാത്രം, കുമ്പിട്ട് കുമ്പിടുക എന്ന് പറയുന്ന ഒരാരാധന മാത്രം. കാരണം യുഖീമൂന സലാത്ത, സലാത്ത് അവിടെ സുജൂദ് റുക്കുഉ ഇഹ്തിദാല് ഖിയാമ് തഹ്മീദ് തസ്ബീഹ് സലാം വീട്ടല് അത്തഹിയാത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ട് മുറപ്രകാരം നിർവഹിച്ചു. പിന്നെ വഹും റാക്കിഊൻ എന്ന് പറയണമെങ്കിൽ അവർക്ക് പിന്നെ കുമ്പിടൽ വേറെ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ വേറൊരു കുമ്പിടലുണ്ടോ? അപ്പൊ ഇങ്ങനെ ഖുർആനിന്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുന്നവരായിക്കൊണ്ട് സംസ്കാരം സമൂഹത്തിൽ കൊണ്ടുവരികയും, അല്ലെങ്കിൽ ഇനി സക്കാത്ത് 2.5% കൊടുക്കാൻ തന്നെ വെച്ചോളൂ, ഇനി അവിടെ തർക്കിക്കണ്ട, അത് ചെയ്യുകയും സലാത്ത് ഇവിടെ സ്ഥാപിക്കുകയും, അല്ലെങ്കിൽ അവരുടെ നമസ്കാരം ചെയ്യുകയും, എന്തോ ആയിക്കോട്ടെ, അത് ചെയ്യുകയും ചെയ്താൽ ചെയ്യുന്നവരാണ് വിശ്വാസികൾ, അവരാണ് നിങ്ങളുടെ രക്ഷാധികാരികൾ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവിടെ അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് വഴിപ്പെടുന്നവരായിക്കൊണ്ട്, അതിന് കീഴൊതുങ്ങുന്നവരായിക്കൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന മൂമിനുകളാണ് അള്ളാഹുവും റസൂലും, അങ്ങനെ ചെയ്യുന്ന മൂമിനുകളുമാണ് നിങ്ങളുടെ വലിയുകൾ, രക്ഷാധികാരികൾ, മിത്രങ്ങൾ എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ എന്താ പ്രശ്നം? നേരെ മറിച്ച് സലാത്തിലുള്ള റുക്കുഉം സുജൂദും അല്ലാത്ത വേറെ ഒരു റുക്കുഉം മാത്രമായിട്ടൊരാരാധന മുസ്ലിം ലോകത്തുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി വലിയ പുതിയത് വല്ലതും കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കായിരിക്കും ഇടക്കിടക്ക് കുമ്പിട്ട് നിൽക്കുന്ന ഒരു ആരാധന. ചെയ്തുകൂടായികയില്ല ഈ സമൂഹം ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ. ഇനി അടുത്ത ഒരു വചനം കൂടി നോക്കുക. നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒതെടുത്തു വന്ന് നിന്നു, തക്ബീറത്തിൽ ഇഹ്റാം കെട്ടി, കയ്യ് കെട്ടി, വജ്ജഹത്ത് ഓതി, ഫാത്തിഹ സൂറത്ത് ഓതി, ഒരു മറ്റൊരു സൂറത്ത് ഓതി, ഇങ്ങനെ മുറപ്രകാരം അനുഷ്ഠിച്ചു. റുക്കു ചെയ്തു, സുജൂദ് ചെയ്തു, 2 സുജൂദ് ചെയ്തു, ഇഹ്തിദാല് ചെയ്തു, എല്ലാം മുറപ്രകാരം ചെയ്തു. ഇനി വാത്തു സക്കാത്ത, 2.5% സക്കാത്തും കൊടുത്തു. ഇനിയോ വർക്കഴീൻ, കുമ്പിടുന്നവരുടെ കൂടെ കുമ്പിടുക. ഇനി എപ്പോഴാണ് ഈ കുമ്പിടല്? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, കുമ്പിടൽ മാത്രമായിട്ടൊരാരാധനയുണ്ടോ? കുമ്പിടൽ മാത്രമായിട്ടൊരാരാധനയുണ്ടോ? അതാണ് എന്റെ ചോദ്യം. മുസ്ലിങ്ങൾക്ക് കുമ്പിടലും മാത്രമായിട്ട് വല്ല ആരാധനയും ലോകത്തുള്ളതായിട്ട് എനിക്കറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി വഴിപ്പെട്ട് അതിന് കുമ്പിട്ട്, അത് ആ ആജ്ഞകൾക്കാണ് കുമ്പിടുന്നത്, ആ ആജ്ഞകൾക്ക് കുമ്പിട്ട് ജീവിക്കുന്ന, അതിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങളും അതിന് കുമ്പിട്ട്, അതിന് വഴിപ്പെട്ട്, അതിനനുസരിച്ച് ജീവിക്കുക, നിങ്ങളും അത് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അപ്പോ ഇവിടെ നമസ്കാരം ഒക്കെ ചെയ്തു. അപ്പോ ഇങ്ങനെ ഖുർആനിലെ വചനങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ വരും എന്നുള്ളത് നാം നോക്കണം. അപ്പൊ സലാത്തിൽ അല്ലാതെ തന്നെ റുക്കുഉം സുജൂദും പറയുന്നുണ്ട് എന്ന ഞാൻ ഈ വചനങ്ങളിലൂടെ എന്റെ സഹോദരങ്ങളെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമസ്കാരത്തിലല്ലാതെ തന്നെ അതിന് പുറമെ തന്നെ റുക്കുഉം സുജൂദ് സലാത്തിന് പുറമെ തന്നെ റുക്കുഉം സുജൂദും പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നു എന്ന കാര്യം എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാൻ ആണ് ഞാൻ ഇത്രയും വചനങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ മാന്യ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ സലാത്തിൽ മാത്രമല്ല ഈ റുക്കുഉം സുജൂദും പറയുന്നത് എന്നാണ്. അപ്പോ അതിന് പുറമെ പറയുമ്പോൾ അതിന് പുറമെ ഒരു കുമ്പിടൽ, അതിന് പുറമെ ഒരു സാഷ്ടാംഗം ചെയ്യൽ ആയിട്ടുള്ള ഒരു ആരാധന ലോകത്ത് മുസ്ലിങ്ങൾക്കുള്ളതായിട്ട് അറിയില്ല. മൂമിനുകളെ, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് അനുസരിക്കാനുള്ള മനസ്സ് കാണിക്കുക. വസ്തുതു, അവയ്ക്ക് നിങ്ങൾ അനുസരിക്കുക. വാബുദു, റബ്ബക്കും നിങ്ങളുടെ നാഥനെ നിങ്ങൾ വണങ്ങുക. വഫ്അലുൽ ഖൈറ, നന്മ പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ ലോകത്ത് വിജയിക്കും. ഇനി ഇവരുടെ നോക്കുക, ഇവരുടെ അർത്ഥപ്രകാരം അതവിടെ നിൽക്കട്ടെ. ആദ്യം കുമ്പിട്ടു, പിന്നെ സുജൂദും ചെയ്തു. വഅബ്ദു ഇബാദത്ത്, നിസ്കാരം ഇബാദത്തായിട്ട് എടുക്കാം, ഇബാദത്തും ചെയ്തു. വഫ്അലുൽ ഖൈറ, നാട്ടിലിറങ്ങി കുറെ നന്മകളും ചെയ്തു. എന്നിട്ടോ ഖൈർ, പിന്നെ വല്ല ഹദീസിൽ വ്യാഖ്യാന ഖൈർ വേറുണ്ടാവും, അവർക്കൊന്നും പിന്നെ ഇപ്പൊ ഞാൻ വിശദീകരിക്കാൻ പോണില്ല. എന്നിട്ടോ, എന്നിട്ട് പിന്നെ അള്ളാഹു പറയാണ് വഅഖീമുസ്സലാത്ത വാതു സകാത്ത്, അടുത്ത ആയത്ത് തൊട്ട വചനം സൂറത്ത് ഹജ്ജിലെ 22:77 ഇത്, 22:78 തൊട്ടടുത്ത വചനത്തിൽ പറയാണ് വഅഖീമുസ്സലാത്ത വആതു സകാത്ത. അതവിടെ 77-ാമത്തെ വചനത്തിൽ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ 78-ാമത്തെ ആയത്തിൽ വഅഖീമുസ്സലാത്ത, നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അപ്പൊ ഈ സലാത്തിന്റെ പുറമെ തന്നെ റുക്കുഉം സുജൂദും അല്ലാഹു പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചു പറഞ്ഞത്. അപ്പോ അവിടെ നമ്മൾ കുമ്പിട്ടു, സാഷ്ടാംഗം ചെയ്തു, നെറ്റി, കൈമുട്ടുകൾ, തോള്, കാൽമുട്ടുകൾ, കാൽവിരലുകൾ, ഇതൊക്കെ കാൽമുട്ട് ഇതൊക്കെ വെച്ച് സുജൂദ് ചെയ്തു, റുക്കുഉം ചെയ്തു. എന്നിട്ട് പിന്നെ ഇനി എപ്പോഴാണ് ഒരു ഈ സലാത്ത് ഇങ്ങനെ ഈ സലാത്തിൽ റുക്കുഉം സുജൂദ് ഉണ്ടോന്നുള്ളത് വേറെ കാര്യം, നമുക്ക് പിന്നെ പരിശോധിക്കാം. അത് സലാത്ത് പറയുമ്പോ പറയേണ്ട വിഷയങ്ങളാണ്. അപ്പോ ഈ സലാത്തിന് പുറമെ തന്നെ ഈ റുക്കുഉം സുജൂദും വേറെ പറഞ്ഞത് എപ്പോഴാണ് കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും ചെയ്യേണ്ടത് എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നമസ്കാരത്തെ നാം നിഷ്ഠയോടെ അവരെഴുതിക്കണം, നിലനിർത്തുകയും ഒരിടത്ത് പിന്നെ എന്താണ് മുറപ്രകാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. ആദ്യത്തെ വചനത്തിൽ പറയുന്ന കുമ്പിടലും നെറ്റ് തറയിൽ വെക്കലുമെല്ലാം അപ്പോൾ നാം എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് സൂറത്ത് അന്നിസായിലെ 102-ാം വചനത്തിൽ പറയുന്ന സുജൂദ് എന്താണെന്ന് പരിശോധിക്കാം. സ്വലാത്തിന്റെ ഭാഗമായി സുജൂദ് വരും എന്നതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ പറ്റുന്ന ഒരായത്താണിത്. സ്വലാത്തിന്റെ ഭാഗമായിട്ടും സുജൂദ് വരും എന്നുള്ളത്, അല്ലാതെ സലാത്തിന്റെ ഭാഗമായിട്ട് സുജൂദ് വരുമെന്ന് തെളിയിക്കാൻ കാര്യമായിട്ട് ആയത്തുകളൊന്നും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവർക്ക് കിട്ടാനില്ല. അത് സൂറത്തു നിസായിലെ 102-ാമത്തെ വചനം നമുക്കൊന്ന് നോക്കാം. അതിന്റെ അർത്ഥം നോക്ക്. വൈദാ കുന്ത ഫീഹിം ഫഅഖംത ലഹുംസ് സലാത്ത ഫൽതഖും ത്വായിഫത്തു മിൻഹും മഅക വലിയഖുദു അസീഹതഹും വൈദാ സജദു ഫൽയകൂനു മിം വറായികും وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا فَلْيُصَلُّوا مَعَكَ وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُمْ എന്ന് തുടങ്ങി ആ ആയത്തിന്റെ അദാബ മുഹീന വരെയുള്ള ആ 102-ാമത്തെ വചനത്തിൽ ഇവരുടെ വ്യാഖ്യാനം ഒന്ന് നോക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ. ഇത് വായിക്കുമ്പോൾ നീ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയും, അതായത് നബി, അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുകയുമാണെങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നിൽക്കട്ടെ, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കണം, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. വന്ന് നിന്നിട്ട് പിന്നെ ആയുധം എടുക്കുക. ആ നിസ്കരിക്കാനൊക്കെ വന്ന അള്ളാഹു ഒക്കെ പറഞ്ഞ് തക്ബീറത്തിൽ ഏറാൻ കെട്ടി നിന്നിട്ട് പിന്നെ ആയുധം എടുക്കുകയും ചെയ്യട്ടെ. എന്താ അതാകുമ്പോ സലാത്ത് വിശദീകരിക്കുമ്പോ ഈ കാര്യങ്ങളുടെ മറ്റു വിശദാംശങ്ങളൊക്കെ വിശദീകരിക്കുക. ഇവിടെ സുജൂദ് മാത്രമേ ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. ഇവിടെ അർത്ഥം ഒന്നുകൂടിയും വായിക്കുക. അപ്പൊ അവരെഴുതിയ അർത്ഥം നോക്കണം. അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ വന്ന് നിൽക്കട്ടെ, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ സുജൂദ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്യട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അവർ സുജൂദ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിറകിലേക്ക് വന്ന് നിൽക്കട്ടെ. അപ്പൊ അവര് എവിടെ നിന്നിട്ടാ നിസ്കരിക്കുന്നതെന്നും ഇപ്പൊ ചോദിക്കണ്ട. നമസ്കാരത്തിന്റെ വിഷയം നമ്മള് അന്ന് വിശദീകരിച്ചിട്ടുണ്ട്, അതിലുണ്ട്, അത് നിങ്ങൾ കേട്ടാൽ മതി. അതിൽ മുഴുവനായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റേ വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. അപ്പോ അവര് സുജൂദ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിറകിലേക്ക്, ആദ്യത്തെ വിഭാഗം. എന്നിട്ട് രണ്ടാമത്തെ വിഭാഗം വന്നിട്ട് അവര് നിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവർ ജാഗ്രത കൈക്കൊള്ളുകയും തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. അവരും നിസ്കരിച്ചിട്ട് പിന്നെ ആയുധം എടുക്കുക. നിങ്ങളുടെ ആയുധങ്ങളെപ്പറ്റിയും സാധനങ്ങളെപ്പറ്റിയും നിങ്ങൾ അശ്രദ്ധരാണെങ്കിൽ നിങ്ങളുടെ നേരെ തിരിഞ്ഞ ഒരൊറ്റ ആഞ്ഞടി നടത്താമായിരുന്നുവെന്ന് സത്യനിഷേധികൾ മോഹിക്കുകയാണ്. എന്നാൽ മഴ കാരണം, പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ, ആയുധം താഴെ വെക്കാനുള്ള നിബന്ധനയെ കുറയാൻ പറയുന്നു ഇവരെഴുതിയതാ, എന്നാൽ മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ നിങ്ങൾ രോഗബാധിതരാവുകയോ ചെയ്താൽ നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുന്നതിന് കുറ്റമില്ല. എന്നാൽ നിങ്ങളുടെ ജാഗ്രത പുലർത്തുക തന്നെ വേണം. തീർച്ചയായും അല്ലാഹു സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വചനത്തെക്കുറിച്ചുള്ള സാമ്പ്രദായിക വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, യാത്രയിലാവുകയോ ശത്രുക്കളുടെ ഭയമുണ്ടാവുകയോ ചെയ്താൽ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാമെന്നും അത് നാല് റക്അത്തുള്ള നമസ്കാരം രണ്ടു റക്അത്തായി ചുരുക്കി നമസ്കരിക്കാമെന്നുമൊക്കെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നബിയും അനുചരന്മാരും ഒരു യുദ്ധത്തിന് പുറപ്പെടുകയും അവിടെ വെച്ച് നബി നേതൃത്വം വഹിച്ച് നമസ്കാരം ഈ രണ്ടു റക്അത്താക്കി ചുരുക്കി പടയാളികൾക്ക് നമസ്കരിച്ചു കൊടുത്തുവെന്നും പ്രവാചകന് മുഴുവൻ നമസ്കാരമായ നാല് റക്അത്ത് നമസ്കാരം ലഭിച്ചുവെന്നുമാണ് കഥ. രണ്ട് സംഘമായിട്ട് പിരിച്ചു, ഓരോ സംഘത്തിനും ഈ രണ്ട് റക്അത്ത്, അപ്പൊ നബിക്ക് നാല് റക്അത്ത്. ഇതാണ് ഇന്നത്തെ കഥ. എന്നാ ഖുർആനിലെ റക്അത്ത് എന്ന പദം പോലും ഖുർആനിൽ ഇല്ല എന്ന കാര്യം നാം മനസ്സിലാക്കണമെന്ന് അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുക. റക്അത്ത് എന്ന പദം പോലും ഖുർആനിലില്ല. ഈ വചനത്തിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സുജൂദ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. സലാത്ത് കസറാക്കുക എന്ന് പറഞ്ഞാൽ സലാത്ത് പകുതിയാക്കുക, അതായത് നിസ്ഫാക്കുക എന്ന അർത്ഥം എവിടുന്ന് കിട്ടി എന്നൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു വിലയിൽ നിന്നോ മറ്റേതെങ്കിലും വസ്തുക്കളിൽ നിന്നോ സംഗതികളിൽ നിന്നോ ചുരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു സാധനത്തിന് വിളിച്ചിട്ട് പറയുന്നത് വിലേശം ചുരുക്കിക്കോളി എന്ന് പറഞ്ഞാൽ അത് പകുതിയാക്കുക എന്ന് എവിടുന്ന കിട്ടുക എനിക്കറിയില്ല. കസറിന് നിസ്ഫ് എന്നുള്ള അർത്ഥം കിട്ടുമോ അറിയില്ല, കിട്ടുമായിരിക്കും. അഹ്ലു സുന്നത്തിന് ഏത് നിലക്കും അർത്ഥം കിട്ടും. അത് പിന്നെ നമ്മള് അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വല്ല ആളുകൾക്കും താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയണം. അവരൊക്കെ ഇപ്പൊ കസറാക്കുക എന്ന് പറഞ്ഞാൽ നബി അത് കസറാക്കലി നിസ്ഫാക്കി കാണിച്ചു തന്നിട്ടുണ്ട്, അവിടെ ഇനി തർക്കിക്കാനില്ല എന്നാ. കാരണം ഏത് പദത്തിനും നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസ് ഉണ്ടാക്കിയ പിന്നെ അവിടെ ചോദ്യമല്ല. അവർക്ക് ഖുർആനിക വചനത്തിന്റെ അർത്ഥത്തെ അട്ടിമറിച്ചാലും അതിനെ തള്ളിക്കളഞ്ഞാലും അതിനെ നിഷേധിച്ചാലും ഹദീസ് നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മക്ക് അങ്ങനെ മനസ്സിലാവൂല. കാരണം അതിന്റെ അറബി നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ബുഖാരിയുടെ അറബിയെ മനസ്സിലാവുള്ളൂ. ബുഖാരിയുടെ കിതാബിലെ അറബിയെ നമുക്ക് മനസ്സിലാവുള്ളൂ, കാരണം അതാണ് കാട്ടറബി. അള്ളാഹുവിന്റെ ലിസാന് അറബിയൻ മുബീൻ എന്ന് പറയുന്ന ഈ വ്യക്തമായ അറബി ലിസാന് അത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഇറക്കിക്കണ ലാലക്കും തഴക്കലും നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങൾ വിവേചിച്ചറിയാൻ വേണ്ടി എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അറബി, ഖുർആന്റെ അറബി നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവുന്നത് ബുഖാരിയുടെ കാട്ടറബി മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് പോട്ടെ, അത് അവരോട് നമ്മൾ തർക്കിച്ചിട്ടൊന്നും കാര്യമല്ല, അവരാ പോണ പോക്കിന് അങ്ങനെ പോകുന്നേ നടക്കുള്ളൂ. ഖുർആനികമായ കാര്യങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി ഖുർആനിൽ ഇങ്ങനെയാണെങ്കിൽ എനിക്കത് എടുക്കണമെന്ന താല്പര്യത്തോടുകൂടി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരോടാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനും സൂചിപ്പിക്കാനുമുള്ളത്. അപ്പൊ ഒരു സംഗതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് ചുരുക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ, ചുരുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് പകുതിയാക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ, തർക്കം. അതിനെ നോക്കൂ, കസറാക്കാൻ തന്നെ അള്ളാഹു പറഞ്ഞത് രണ്ട് നിബന്ധനയാണ്. അവിടെയും ഇവര് വെട്ടിച്ചുരുക്കി. അതെന്താ, ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഖുർആൻ അങ്ങനെ രണ്ട് നിബന്ധന പറഞ്ഞാൽ ഒരു നിബന്ധന മതി? ഖുർആൻ കസറാക്കാൻ തന്നെ നിബന്ധന പറഞ്ഞത് എന്താണ്? ഇൻ ഖിഫ്തും ഐ യഫ്തിനകുമുല്ലദീന കഫറു, ഒരു ഷർത്ത്. പിന്നെ ഇദാ ലറബ്തും ഫില്ലർലി, രണ്ടാമത്തെ ഷർത്ത്. അപ്പൊ ഇദാ ലറബ്ത് 101-ാമത്തെ വചനത്തിൽ, ഇദാ ലറബ്തും ഫില്ലർലി, രാജ്യത്ത് നിങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ പിന്നെ കുറെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഷർത്തിന്റെ ഇൻ, അതാ തയ ഇന്ന്. അപ്പൊ ഇദാ ഇൻ, ഈ രണ്ട് നിബന്ധനകൾ, ഈ രണ്ട് ഷർത്തുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഒന്ന് യാത്ര, രണ്ട് ശത്രുക്കൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന ഭയം, ആശയക്കുഴപ്പത്തിലാക്കുമെന്ന ഭയവും ഉണ്ടെങ്കിൽ ഈ സ്വലാത്ത് ചുരുക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ യാത്രയിലായാലും നിസ്കാരം കുറക്കാം. ഒരു ശത്രുവിന്റെ ഭയം മാത്രമുണ്ടെങ്കിലും നിസ്കാരം കുറക്കാം. അത് എവിടുന്നാ കിട്ടി? അത് ഞങ്ങൾക്ക് റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ രണ്ട് ഷർത്ത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതോ, അത് ഖുർആൻ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് അവരോട് പിന്നെ കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ല, അവര് നബി പറഞ്ഞതെടുക്കട്ടെ. നബി പറഞ്ഞതല്ല, നബി പറഞ്ഞതാണ് ഈ നമുക്ക് കൊടുക്കുക. നബി പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമ്മള് ബുഖാരി എഴുതിണ്ടാക്കിയ ബുഖാരിയുടെ ബുക്കിലാണ് ആ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തിനെ ആചാര നമസ്കാരമായി വ്യാഖ്യാനിച്ചപ്പോഴാണ് ഈ യാത്രയിലായാലും അല്ലെങ്കിൽ വെറും ശത്രുക്കളെ ഭയമുണ്ടെങ്കിലും നിസ്കാരം കുറക്കാന്നൊക്കെ വന്നത്. അവിടുത്തെ സ്വലാത്ത് എന്താന്ന് വിശദീകരിക്കുമ്പോഴേ ഈ രണ്ട് നിബന്ധനകളുണ്ടെങ്കിലും ആ ചുരുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്യട്ടെ, അങ്ങനെ ഒരു അർത്ഥം ഇവരെഴുതിയത് നമ്മൾ കണ്ടു. ഇവിടെ സർവായുധ വിഭൂഷിതരായി എല്ലാ ആയുധങ്ങളും എടുത്ത് പടയാളികൾ സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. അതാണ് അവരവരുടെ ആയുധങ്ങൾ എടുക്കുകയും അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ, അപ്പൊ ആയുധം എടുത്തുകൊണ്ടാണ് സുജൂദ് ചെയ്യുന്നതെന്ന് ഉറപ്പ്. ഇന്നത്തെ രൂപത്തിൽ നെറ്റി തറയിൽ വെച്ചുകൊണ്ടുള്ള സുജൂദാണ് പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് സാധ്യമാകുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുക. ആയുധങ്ങൾ എടുത്തിട്ടാണ് അട്ടില്ലേ പേര്, പടയാളികളാണ്, ആയുധം എടുക്കണം. ആയുധം എടുത്തിട്ട് അങ്ങനെ നിങ്ങൾ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ആയുധങ്ങൾ എന്തൊക്കെയാണ്? അന്നത്തെ കാലത്ത് പ്രധാനമായും ആയുധങ്ങൾ വാള്, പരിച, കുന്തം, ചവണ, അമ്പും വില്ലും, അങ്ങനെ പോകുന്നു ആയുധങ്ങൾ. പ്രധാനപ്പെട്ട ചില ആയുധങ്ങളാണ് ആ കാലഘട്ടത്തിലുള്ളത് പറഞ്ഞത്. അപ്പൊ യുദ്ധസജ്ജരായി മേൽപ്പറഞ്ഞ ആയുധങ്ങളിൽ മുഴുവൻ വേണ്ട, ചിലതെങ്കിലും എടുത്തുകൊണ്ട് ഇന്ന് കാണുന്ന തരത്തിൽ സഫ് സഫായി നിന്നുകൊണ്ട് വരി വരിയായി നിന്നുകൊണ്ട് സുജൂദിലേക്കും റുക്കൂഇലേക്കും പോയി വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ ഈ പറയുന്ന ഈ രൂപത്തിൽ അർത്ഥമെഴുതി ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരായുധം തന്നെ എടുത്തിട്ട് സാധിക്കൂല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കുന്തം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയും, ബാക്കിയുള്ള ആയുധങ്ങളൊക്കെ പോട്ടെ. എട്ടടി നീളമുള്ള, ആറടി നീളമോ എട്ടടി നീളമോ ഉള്ള കുന്തം മാത്രം എടുത്തുകൊണ്ട് സഫ് സഫായിട്ട് ഈ വരികൾ ഇതുപോലെ തന്നെ നിന്നുകൊണ്ട് ഈ റുക്കുവും സുജൂദും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവർക്ക് പറയാൻ പറ്റില്ല, ജിന്നൊക്കെ ദേഹത്ത് കയറുന്ന ആളുകളോട് പറയാൻ പറ്റില്ല, ചിലപ്പോ അവർ സുജൂദ് ചെയ്തു എന്ന് വരും. കാരണം അങ്ങനത്തെ ആളുകളാണ് അവർ. അവരെ കുറിച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അത്രക്കും അത്ഭുത സിദ്ധിയുള്ള ആളുകളാണ് അവരൊക്കെ. സാധാരണ ഒരു മനുഷ്യരെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യന്മാരുണ്ട്. ഇവര് പല സംഗതികളും ദേഹത്ത് കയറ്റി നടക്കുന്ന അസാധാരണ ജീവികളും സൃഷ്ടികളുമാണ് ഈ ഇന്നത്തെ സമൂഹത്തിലുള്ള പുരോഹിതന്മാർ. അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരും. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഒരു എട്ടടി നീളമുള്ള ഒരു കുന്തം കയ്യിലേന്തിക്കൊണ്ട് ഈ റുക്കുഉം ഈ സുജൂദും ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. ഇനി ആയി പിന്നെ ആയുധം താഴെ വെക്കാൻ വെച്ചിട്ട് സുജൂദ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം അതാണ് ഞാൻ ആ അർത്ഥം വായിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞത്. രണ്ട് കാരണങ്ങളാണ് ആയുധം താഴെ വെക്കാൻ അവിടെ ഇവര് തന്നെ എഴുതിയത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ആയുധം താഴെ വെക്കാൻ പാടില്ല. അത് പ്രത്യേകം അതാണ് ഞാൻ ആ വായിച്ച്. മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ നിങ്ങൾ രോഗബാധിതരാവുകയോ ചെയ്താൽ നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുന്നതിന് കുറ്റമില്ല. അപ്പോൾ ആയുധം താഴെ വെക്കാൻ വെക്കുന്നതിന് കുറ്റമില്ല എന്നേ പറ്റുള്ളൂ. വെക്കണമെന്നാലും പറഞ്ഞില്ല, വെക്കുന്നതിന് അല്ലാത്ത സന്ദർഭത്തിൽ കുറ്റമുണ്ട് എന്നാണ്. വെക്കാൻ പാടില്ല, അത് കുറ്റകരമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമേ ആയുധം താഴെ വെക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ അവസ്ഥയിൽ ഒരാൾക്ക് പിറകെ മറ്റൊരാളായി സുജൂദിലേക്ക് പോയി വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. മുൻഭാഗത്ത് ആളുകളുടെ മുതുകത്തോ പൃഷ്ഠത്തിലോ ചന്ദിക്കുന്നെ അലച്ച മലയാളത്തിൽ പറഞ്ഞ സാഹിത്യത്തിൽ പറയണ്ട, പിന്നിൽ നിൽക്കുന്ന ആളുടെ ആയുധം തുളച്ചു കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആയുധങ്ങളിൽപ്പെട്ട കുന്തം പോലും എടുത്ത് ഇവര് പറയുന്ന ജിബ്രീൽ പഠിപ്പിച്ച സുജൂദ്, പൂർവ്വ പ്രവാചകന്മാരുടെ സുജൂദിന്റെ ആയത്തൊക്കെ ഞാൻ ഓതി നിങ്ങൾക്ക് കേട്ടു. ഉലായിക്കല്ലദീന അൻഅമല്ലാഹു മിനന്നബീന എന്ന് പറഞ്ഞ് ഒമിമ്മൻ ദുരിയത്തി ആദം ഒമിമ്മൻ ഹമല്ല മാനോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദാത്തുത്തില അലൈഹി ആയാത്തുർ റഹ്മാനി ആ അമ്പിയാക്കന്മാർക്കൊക്കെ. പക്ഷെ മുഹമ്മദ് നബിക്ക് മാത്രം എത്തിയപ്പോ സുജൂദ് അറിഞ്ഞില്ല, അതുകൊണ്ട് പഠിപ്പിക്കാൻ മലക്കിനെ വിട്ടു. അപ്പോട്ടെ, അപ്പൊ ആ മലക്ക് വന്ന് പഠിപ്പിച്ച ആ സുജൂദ് ചെയ്യാൻ കഴിയും, നെറ്റി തറയിൽ വെക്കുന്ന സുജൂദ് ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. സാധ്യമല്ല. ഇവിടെ സാമ്പ്രദായിക മതക്കാർ പറയുന്ന സലാത്താണെങ്കിൽ പിന്നെയും സലാത്തിന്റെ കാര്യത്തിൽ തന്നെ അവിടെ വിശദീകരിക്കുന്നില്ല. സലാത്താണെങ്കിൽ ഇവിടെ ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങനെ അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് അവർ അർത്ഥമെഴുതിയത്. സുജൂദ് കഴിഞ്ഞാൽ അവരുടെ നിങ്ങളുടെ പിറകിലേക്ക് മാറി നിൽക്കട്ടെ എന്ന് പറയണമെങ്കിൽ ഈ ആളുകൾ എവിടെ നിന്നിട്ടാ നിസ്കരിച്ചിരിക്കണപ്പോ? ആരാണ് ഈ അവര്? ആരാണ് ഈ നിങ്ങള്? അവരിൽ നിന്നൊരു വിഭാഗം വന്ന് നിൽക്കട്ടെ, അവര് നബിയുടെ കൂടെ സലാത്ത് ചെയ്യട്ടെ, അവര് സലാത്ത് ചെയ്തിട്ട് അതിന് സുജൂദ് ചെയ്യാൻ തയ്യാറായാൽ അവര് പിന്നെ നിങ്ങളുടെ പിറകിലേക്ക് മാറി നിൽക്കട്ടെ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ട്. അപ്പൊ ഈ നിങ്ങൾ ആരാണ്? ഈ നിങ്ങൾക്ക് നിസ്കാരമല്ലേ? ഇനിയിപ്പോ അടുത്ത വിഭാഗം വരുന്നത്, അവരിൽ നിന്ന് മറ്റേ വിഭാഗം വരുന്നത്, അപ്പോൾ ഈ നിങ്ങൾക്ക് നിസ്കാരമല്ലേ? ഇനി ഈ സുജൂദ് കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? പാരമ്പര്യ നമസ്കാരത്തില് സലാം വീട്ടിയാലല്ലേ പോകാൻ പറ്റുക? ഇത് സലാത്ത് തന്നെയാണോ ഇവിടുത്തെ ഇവർ പറയുന്ന ഈ നിസ്കാരം തന്നെയാണോ എന്നുള്ളതിൽ ചില സൂചനകൾ എന്റെ സഹോദരങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. ബാക്കി ഇതിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമസ്കാരം എന്ന വിഷയത്തിൽ നിങ്ങൾ ഞാൻ എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ഒന്ന് കേൾക്കുക, കേട്ടു മനസ്സിലാക്കുക. സുജൂദല്ല അവസാനത്തെ കർമ്മം, പിന്നീണ്ട് സുജൂദ് കഴിഞ്ഞാൽ പിന്നീണ്ട് അത്തഹിയാത്തുണ്ട്, ഫറള് സലാത്തുണ്ട്, സലാം വീട്ടലുണ്ട്. ഇതൊക്കെ സലാം വീട്ടിക്കഴിഞ്ഞാൽ അവര് പോകട്ടെ എന്നല്ലേ പറയേണ്ടത്? സലാത്താണെങ്കിൽ അതാ പറഞ്ഞത്, ഈ നിങ്ങൾക്കും വേണ്ടേ നിസ്കരിക്ക? ഈ നിങ്ങളുടെ നിസ്കാരം ഇവിടെ എവിടെ പറയണത്? അവരില്ലെന്ന് ഒരു അവർ വന്ന് നിൽക്കട്ടെ, അവരില്ലെന്ന് ഒരു ഭാഗം വന്ന് നിൽക്കട്ടെ, അവർ നിന്നിട്ട് ആയുധെടുക്കട്ടെ, ആയുധെടുത്തിട്ട് സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകട്ടെ, പിന്നെ രണ്ടാമത്തെ വിഭാഗം വരട്ടെ, അവര് ആദ്യത്തെ വിഭാഗം സുജൂദ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിറകിലേക്ക് നിൽക്കട്ടെ. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് ചിന്തിക്കുക, എന്താണ് അവിടുത്തെ വിഷയം? ആരാണ് ഈ അവര്? ആരാണ് ഈ നിങ്ങള്? ഈ നിങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കുക? ഈ നിങ്ങൾക്ക് നിസ്കാരം എപ്പോഴാണ് കിട്ടുക? സുജൂദ് ഒരു സലാത്തിന്റെ അവസാന ഭാഗം തന്നെയാണോ? സുജൂദ് കഴിഞ്ഞാൽ അവർ പോകട്ടെ എന്ന് പറയണമെങ്കിൽ സുജൂദ് അല്ലല്ലോ അവസാനത്തെ കർമ്മം. സലാം വീട്ടിൽ കഴിഞ്ഞാൽ അവർ പോകട്ടെ എന്നല്ലേ പറയേണ്ടത്? അപ്പോ ഇനിയോ ഒരു പോരാട്ടത്തിന് മുഴുവൻ സമയവും നേതൃത്വം കൊടുക്കേണ്ട നായകനാണല്ലോ പ്രവാചകൻ. അദ്ദേഹത്തിന് ജോലി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താ? നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കൽ മാത്രവും. ഒരു വിഭാഗം രണ്ടരക്കായത്ത് നമസ്കരിച്ച് പിരിഞ്ഞുപോയി, ഇവരുടെ നിസ്കാരമാണെങ്കിൽ നോക്കിക്കോളൂ, 50,000 പടയാളികൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു പോരാട്ടത്തിന്. അതിൽ 25,000 വീതം രണ്ട് ഗ്രൂപ്പാക്കി ഇവർ തിരിച്ചു, യുദ്ധ സജ്ജരാക്കി തിരിച്ചു എന്ന് വിചാരിക്കുക. ഈ 25,000 ആളുകൾ നബിയുടെ പിറകിൽ നിന്നുകൊണ്ട് നമസ്കരിച്ച് അവര് പോരാട്ട രംഗത്തേക്ക് അവര് പോയി. അപ്പോഴും നബി ഇങ്ങനെ നിൽക്കുന്നതാണ്. അടുത്ത വിഭാഗം വന്ന് ഒന്നുകൊടുത്ത് നബിയുടെ പിന്നിൽ വന്ന് നമസ്കരിക്കുന്ന നിൽക്കുന്നത് വരെ നബി ഇങ്ങനെ ആ കിയാം അങ്ങനെ നൃത്തം തന്നെ. അടുത്ത് അതായത് ഒളിത്താവളങ്ങളിൽ നിന്ന് മറ്റേ ഗ്രൂപ്പ് വന്ന് ഒളിവെടുത്ത് നമസ്കരിക്കാൻ നിൽക്കുന്നതൊക്കെ കാത്തു വന്ന് ഒളിവെടുത്ത് ഇവര് പിന്നിൽ നിൽക്കുന്നത് വരെ നബി ഇതേ നൃത്തം തന്നെ. ഇങ്ങനെ ദിവസത്തിൽ 5 നേരം യുദ്ധരംഗത്തുനിന്ന് യുദ്ധമുഖത്തു നിന്ന് 25,000 വീതമുള്ള പടയാളികൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരുന്നാൽ അതെങ്ങനെ സാധ്യമാകും എന്നൊന്നും ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു ഇനി ചിലപ്പോ ഈ 50,000 എന്നുള്ളത് 100,000 ആകും, 200,000 ആകും, പടയാളികൾ എങ്ങനെ എണ്ണം കൂടും? അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളത് ബുദ്ധിയും യുക്തിയും പ്രയോഗക്ഷമതയും മുമ്പേ നിരാകരിച്ചതുകൊണ്ട് ഇവരോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ പിറകിൽ ഈ നബി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു പോരാട്ടത്തിന്, ഒരു യുദ്ധത്തിന്, ഇവരുടെ ഭാഷയിൽ പറഞ്ഞ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട പ്രവാചകന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? 5 നേരം രണ്ട് ഗ്രൂപ്പിനെങ്ങനെ നമസ്കരിച്ചു കൊടുക്കുക എന്നുള്ള പണി മാത്രം. ആ യുദ്ധം തോൽക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും വേണോന്നാ ചോദിക്കുന്നത്? ഒളിത്താവളങ്ങളിൽ നിന്നിങ്ങനെ ഇടക്കിടക്ക് വന്നും പോയും കൊണ്ടിരുന്നാൽ തന്നെ ആ യുദ്ധത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു പോരാട്ട രംഗത്ത് ഒളിത്താവളങ്ങളും ഓരോരുത്തർക്ക് ആയുധങ്ങളും ഒളിത്താവളങ്ങളും കൊടുത്ത് ശത്രുക്കളുടെ ചലനങ്ങളെയും മറ്റതും നിരീക്ഷിച്ചുകൊണ്ട് പോരാടേണ്ട ആളുകൾ ഇടക്കിടെ ഇങ്ങനെ നിസ്കരിക്കാം വന്നും പോയിക്കൊണ്ടിരിക്കുക, നിസ്കരിക്കാം വന്നും പോയിക്കൊണ്ടിരിക്കുക, പിന്നെ ആ യുദ്ധം എങ്ങനെ ജയിക്കുന്നു എനിക്ക് മനസ്സിലാക്കി. യുദ്ധത്തിന്റെ നിബന്ധനകളെക്കുറിച്ചോ അതിന്റെ സീക്രസിയെക്കുറിച്ചോ അതിന്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചോ ഒക്കെ അറിയുന്ന അല്ല പട്ടാളക്കാരോടും ചോദിച്ചറിയാ ഇത് നടക്കുമെന്നുള്ളത്. ഇനി സുജൂദ് എന്ന പദം വരുന്ന മറ്റൊരു വചനം കൂടി പരിശോധിക്കാം.